ക്രൈം സീൻ പോഡ്കാസ്റ്റിന്റെ കഴിഞ്ഞ 8 എപ്പിസോഡിലും ലോകത്തെ വിറപ്പിച്ച സീരിയൽ കില്ലറുകളുടെ കഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ കൊലയാളി എഡ് ഗീൻ അല്പം വ്യത്യസ്തനാണ്. അയാളെ ഒരു സീരിയൽ കില്ലർ എന്ന് പൂർണ്ണമായി വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് അയാൾ 2 സ്ത്രീകളെ കൊന്നിട്ടുള്ളൂ. പക്ഷെ പിടിക്കപ്പെടുന്നത് വരെ എഡ് ഗീന്റെ ഉള്ളിൽ മറ്റൊരു അറപ്പുളവാക്കുന്ന രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അയാളൊരു ബോഡി സ്നാച്ചർ ആയിരുന്നു. ശവപ്പറമ്പുകളിൽ പുതുതായി അടക്കം ചെയ്ത ശവശരീരങ്ങളായിരുന്നു അയാളുടെ ഇരകൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാവിൽ മലയാളത്തിന്റെ ക്രൈം സീൻ എന്ന പോഡ്കാസ്റ്റ് ആണ്. ഇന്ന് നമുക്ക് ശവശരീരങ്ങളെ സ്നേഹിച്ച് ദ ബുച്ചർ ഓഫ് പ്ലെയിൻ ഫീൽഡ്, ദ പ്ലെയിൻ ഫീൽഡ് ഗൂൾ എന്നെല്ലാം അറിയപ്പെട്ട ഒരു മാനസിക രോഗിയെ കുറിച്ചറിയാം. ഞാൻ ആതിര മാധവ്. വെൽക്കം ടു ക്രൈം സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 9, എഡ് ഗീൻ. അമേരിക്കൻ സംസ്ഥാനമായ വിസ്കോൺസിനിലെ ഒരു 4 കുടുംബത്തിലാണ് എഡ് ഗീൻ ജനിച്ചത്. ഒരു ഭാഗത്ത് ജോലിക്ക് പോകാതെ കള്ളും കുടിച്ച് കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുന്ന അച്ഛൻ ജോർജ്, മറ്റൊരു ഭാഗത്ത് മതഭ്രാന്ത് കയറി ബൈബിൾ വചനങ്ങൾ ഉരുവിടുകയും അവരൊഴികെ മറ്റെല്ലാ സ്ത്രീകളും വഴിപഴിച്ചവരാണെന്നും പിശാചിന്റെ ആയുധങ്ങളാണെന്നും പറഞ്ഞു നടക്കുന്ന അമ്മ അഗസ്റ്റ. ആ അസന്തുഷ്ട കുടുംബത്തിന്റെ നടുക്കാണ് സഹോദരങ്ങളായ എഡും ഹെൻറിയും ജീവിച്ചു പോകുന്നത്. അഗസ്റ്റയ്ക്ക് ഭർത്താവ് ജോർജിനോട് പുച്ഛമായിരുന്നെങ്കിലും മതവിശ്വാസം കാരണം വിവാഹമോചനം നേടിയില്ല. വളർന്നു വരുന്ന ആൺമക്കളെ മോശം സ്വാധീനങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും അകറ്റി നിർത്താൻ ആ കുടുംബം പിന്നീട് വിസ്കോൺസിനിലെ പ്ലെയിൻഫീൽഡ് പ്രദേശത്തുള്ള ഒരു 155 ഏക്കർ ഫാമിലേക്ക് താമസം മാറി. സ്കൂളിൽ പോകാൻ അല്ലാതെ മറ്റൊന്നിനും പുറത്തു പോകാൻ അഗസ്റ്റ മക്കൾക്ക് അനുവാദം നൽകിയിരുന്നില്ല. ഗെയിൻ സഹോദരന്മാർക്ക് സുഹൃത്തുക്കളെയോ ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അഗസ്റ്റ ഇളയ മകൻ എഡിനെ ശകാരിച്ചു. പക്ഷേ സാമൂഹിക ഒറ്റപ്പെടൽ നേരിട്ടിട്ടും എഡ് സ്കൂളിലെ നല്ലൊരു വിദ്യാർത്ഥിയായി മാറി. 1940 ജോർജ് ഹൃദയാഘാതം വന്ന് മരിച്ചപ്പോൾ മാത്രമാണ് ചെറിയ ചില ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാൻ അമ്മ മക്കളെ പട്ടണത്തിലേക്ക് വിട്ടത്. കുറച്ച് ലോകവിവരവും ജനസമ്പർക്കവും വന്നതോടെ മൂത്ത മകൻ ഹെൻറി അമ്മ അടിച്ചേൽപ്പിച്ച വീക്ഷണങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി അയാൾ വിധവയായ ഒരു സ്ത്രീയുമായി സ്നേഹത്തിലായി. അവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. അനുജൻ എഡ് അമ്മ പറയുന്നത് അതേപടി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് കണ്ട് അയാൾ ഭയപ്പെട്ടു. അവനെ സ്വതന്ത്രനായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എഡിന് മുന്നിൽ വെച്ച് മനഃപൂർവ്വം അമ്മയെ അധിക്ഷേപിച്ചു. പക്ഷേ 1944 എഡും ഹെൻറിയും ഫാമിനുള്ളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ പരിസരത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായി. നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചെങ്കിലും ഹെൻറിയെ മാത്രം കണ്ടെത്താനായില്ല. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ നാട്ടുകാർ ഹെൻറിയെ ഫാമിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യം ഹൃദയാഘാതം വന്നതാണെന്നും പിന്നീട് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും റിപ്പോർട്ടുകൾ വന്നെങ്കിലും ചിലർ എഡിനെ സംശയിച്ചു. ബൈബിൾ കഥ പോലെ കെയിൻ ആബേലിനെ കൊന്നതാണോന്നു വരെ കഥകൾ പരന്നു. ഒടുവിൽ അമ്മയും ഇളയ മകനും മാത്രം കുടുംബത്തിൽ അവശേഷിച്ച സമയത്ത് ഹെൻറി മരിച്ച തൊട്ടടുത്ത വർഷം തന്നെ അമ്മ അഗസ്റ്റയ്ക്ക് 2 സ്ട്രോക്കുകൾ വന്നു. ആദ്യമൊക്കെ എഡ് പരിചരിച്ചെങ്കിലും രണ്ടാം വട്ടം രക്ഷപ്പെടുത്താനായില്ല. അങ്ങനെ ഒടുവിൽ എഡ് ഗീൻ ആ വലിയ ഫാമിലെ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായി. അമ്മ ഉപയോഗിച്ചിരുന്ന മുകളിലത്തെ നില അയാൾ പൂട്ടി, എന്നിട്ട് അടുക്കളയുടെ അടുത്തുള്ള ഒരു ചെറിയ മുറിയിലേക്ക് താമസം മാറി. ഈ കാലത്താണ് എഡ് തന്റെ വിചിത്ര പ്രവർത്തികൾ തുടങ്ങിയത്. ആദ്യമൊക്കെ അയാൾ ശ്മശാനങ്ങൾ സന്ദർശിച്ചു. പിന്നീട് പുതുതായി കുഴിച്ചിട്ട മധ്യവയസ്കരായ സ്ത്രീകളുടെ ശവശരീരങ്ങൾ പുറത്തെടുത്ത് ഫാമിൽ കൊണ്ടുപോയി തുടങ്ങി. മൃതദേഹങ്ങളുടെ തൊലി വേഗം കേടാവുന്നുവെന്ന് കണ്ടതോടെ അയാൾ ജീവനുള്ള മധ്യവയസ്കരായ സ്ത്രീകളെ തേടി ഇറങ്ങി. 1950കളിൽ അയാൾ 2 സ്ത്രീകളെ കൊന്ന് കീറി മുറിച്ചു. ആ കൊലക്കേസുകൾ അന്വേഷിക്കാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഫാമിൽ സൂക്ഷിച്ചിരുന്ന എഡിന്റെ സ്വകാര്യ വസ്തുക്കൾ കണ്ട് ഞെട്ടി. സ്ത്രീകളുടെ തൊലി കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ, ബെൽറ്റുകൾ, പുതപ്പുകൾ, അവരുടെ തലയോട്ടികൾ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, ബാഗുകളിൽ അവരുടെ വെട്ടിമാറ്റിയ തലകൾ, ഹൃദയങ്ങൾ, എല്ലുകൾ, അവരുടെ മുഖം വെട്ടിയെടുത്തുണ്ടാക്കിയ മുഖംമൂടികൾ, ബാക്കി വന്ന തൊലി കൊണ്ടുണ്ടാക്കിയ ചവറ്റുകുട്ട. വീട്ടിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളെല്ലാം ആ പ്രദേശത്തെ സെമിത്തേരികളിൽ അടക്കം ചെയ്ത സ്ത്രീകളുടെയാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പക്ഷേ എഡിന്റെ ഈ പ്രവൃത്തിക്ക് പിന്നിലെ കാരണമാണ് ഉദ്യോഗസ്ഥരെ വാസ്തവത്തിൽ സ്തബ്ധരാക്കിയത്. അമ്മ മരിച്ചുപോയതിന്റെ ശൂന്യത നിറയ്ക്കാനാണ് എഡ് ആദ്യം ആ അമ്മയുടെ ഛായയുള്ളവരുടെ ശവശരീരങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നത്. പിന്നീട് അയാൾ സ്വയം അമ്മയാകാൻ വേണ്ടി സ്ത്രീകളുടെ തൊലി കൊണ്ട് വസ്ത്രം തുന്നിത്തുടങ്ങി. അത് ധരിക്കുന്നതോടെ അയാൾ അമ്മയുടെ ഉള്ളിൽ പ്രവേശിക്കുമെന്ന് വരെ അയാൾ വിശ്വസിച്ചിരുന്നു. ശവശരീരങ്ങൾ മോഷ്ടിക്കുമ്പോൾ തനിക്ക് സുബോധം ഉണ്ടായിരുന്നില്ലെന്നാണ് എഡ് പറയാറ്. ഇരകളെ അയാൾ പത്രങ്ങളിൽ വരുന്ന മരണവാർത്തകൾ വഴിയാണ് കണ്ടുപിടിച്ചിരുന്നത്. ശരീരഭാഗങ്ങൾ ലൈംഗികമായി ഉത്തേജിപ്പിച്ചിരുന്നുവെന്നും പക്ഷേ ദുർഗന്ധം കാരണം മറ്റ് നെക്രോഫീലിയക്കുകളെ പോലെ അവയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും എഡ് പോലീസിനോട് പറഞ്ഞു. കൊല നടത്തിയ സമയത്ത് ഏത് മാനസികാവസ്ഥയിലായിരുന്നുവെന്ന് എഡ് വിശദീകരിച്ചിട്ടില്ലെങ്കിലും നടത്തിയ കൊലകളെ പറ്റിയുള്ള വിശദാംശങ്ങളും അയാൾക്ക് അവ്യക്തമായിരുന്നു. വെടിവെച്ചാണ് 2 ഇരകളെയും അയാൾ കൊന്നതെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. പരിസരത്തുള്ള 9 ശവപ്പറമ്പുകളിൽ കയറി ശരീരങ്ങൾ മോഷ്ടിച്ചതിനും 2 സ്ത്രീകളെ കൊന്നതിനും 1957 പോലീസ് എഡിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അയാൾക്ക് സ്കിറ്റ്സോഫ്രീനിയ, ലൈംഗിക വൈകൃതം പോലുള്ള മാനസിക രോഗങ്ങൾ ഉള്ളതുകൊണ്ട് മെൻഡോട്ട മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാക്കി. 1984 ശ്വാസകോശ അർബുദം വന്നാണ് എഡ് മരിക്കുന്നത്. അതുവരെ അയാൾ ആ കേന്ദ്രത്തിൽ അനുസരണയോടെ താമസിച്ചു. എഡ് ഗീൻ എന്ന പേരിന്ന് കുപ്രസിദ്ധമാണ്. അയാൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾക്ക് പോലും ഒട്ടേറെ ആരാധകരുണ്ട്. 1958 പ്ലെയിൻഫീൽഡ് ഫാമിലെ ആ വീട് കത്തി നശിച്ചിരുന്നു. പക്ഷേ ശവശരീരങ്ങൾ കടത്താൻ എഡ് ഉപയോഗിച്ചിരുന്ന കാറ് പൊതുലേലത്തിൽ കാർണിവൽ ഷോകൾ നടത്തുന്ന ഒരാൾ വാങ്ങി. അന്ന് കാർ നേരിൽ കാണാൻ പൊതുജനങ്ങളിൽ നിന്ന് 25 സെന്റ് പ്രവേശന ഫീസ് വരെ ഈടാക്കി. സൈക്കോ, ടെക്സസ് ചെയിൻസോ മാസക്കർ എന്നീ പ്രശസ്ത ഹോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ എഡിന്റെ കഥയെ ആസ്പദമാക്കിയാണ്. അയാളുടെ ശവക്കല്ലറയ്ക്ക് മുകളിലെ കല്ലിന് പോലും ആവശ്യക്കാരുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആളുകൾ ചെറിയ കല്ലുകൾ അതിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോയി. 2000 ആ കല്ല് തന്നെ അപ്രത്യക്ഷമായി. 2021 സിയാറ്റിൽ സംസ്ഥാനത്തിൽ നിന്നാണ് പിന്നീടത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ എഡിന്റെ ശവക്കല്ലറ നിലവിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് അജ്ഞാതവുമല്ല. ജനിച്ച പോലെ തന്നെ മരണശേഷവും അയാൾ അച്ഛനും അമ്മയ്ക്കും സഹോദരനും നടുവിലാണ് ഉറങ്ങുന്നത്. ക്രൈം സീൻ പോഡ്കാസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സീരിയൽ കില്ലറിന്റെ കഥയുമായി ഞാൻ അടുത്ത ചൊവ്വാഴ്ച വരാം.